Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Maya, വിശദീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസം എന്നാണ് അതിൻ്റെ അർത്ഥം. യുക്തിക്ക് വഴങ്ങാത്ത ഒരു അനുഭവം, അതാണ് മായ. അനുഭവമാണ് മായ. പ്രകാശത്തിൽ തന്നെ ഇരുട്ട് വിരിക്കുക, പ്രകാശത്തെ ആശ്രയിച്ച് തന്നെ ഇരുട്ടിരിക്കുക, അതാണ് പ്രകാശത്തെ ആശ്രയിച്ചാണ് ഇവിടെ ഇരുട്ടിരിക്കുന്നത്. ഈ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ഇരുളിരിക്കുന്നത്. നമ്മൾ പ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ് നെള്ളിനെ കണ്ടത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനർത്ഥം ഇത് രണ്ടുമുണ്ടെന്നാണ്, പ്രകാശമുണ്ട് ഇരുളുമുണ്ട്. അതുകൊണ്ട് ഓരോ ബോധത്തിലും ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണോ, ഇത് പുതുതായി കണ്ടെത്തേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അന്വേഷിച്ച് ചെന്ന് ഒരു സ്ഥലത്ത് പോയി ഇതിനെ കണ്ടെത്തേണ്ട കാര്യമില്ല. സദാ അപരോക്ഷമായി പ്രകാശിക്കുന്ന ഒന്നിനെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇവിടെ പറയുന്ന സർവപ്രത്യദർശി, താൻ സ്വയം തന്നെ സർവപ്രത്യങ്ങളെയും ദർശിച്ചുകൊണ്ടിരിക്കുന്നു. താൻ സ്വയം തന്നെ ജ്ഞാനസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനെങ്ങനെ പോയി കണ്ടെത്താൻ പറ്റും? അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക തന്നെ സർവപ്രത്യങ്ങളും തന്നെ മുമ്പിലുണ്ട്. ഇതിന് ഒരു മറയായിട്ട് അതിനെ നീക്കം ചെയ്യുക, അതിനു വേണ്ടിയിട്ടാണ് ഈ വിവേകം. എന്താണ് ഈ പ്രകാശം, എന്താണ് ഈ മറ, ഇതെങ്ങനെ മാറും, എങ്ങനെ മാറുന്നു എന്നുള്ള വിവേകം, അത് ഇതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളെ ബോധിപ്പിക്കുകയാണ് ശ്രുതി, ഇത് പ്രതിബോധവിദിതം. ഈ ഓരോ ബോധത്തിനും ബോധമായിരിക്കുന്നതാണ് ഇത് എന്ന് വെച്ചാൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അതിനെ ഈ ബോധത്തിൽ തന്നെ അതിനെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്വയമായ സാക്ഷാത്കാര സ്വരൂപമാണ്. അവിടെ കേവലമായൊരു മറ മാത്രമേ ഉള്ളൂ. വിവേകം കൊണ്ട് ആ മറ മാറുന്നു. അത് മറയില്ലാതെ പ്രകാശിക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം. ഇവിടെ നമ്മളെ ബോധിപ്പിക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്നത് മറയോടുകൂടിയ പ്രകാശ. ഇതിന്റെ പരമമായ ബോധ്യപ്പെടലിൽ സംഭവിക്കുന്നത് ഈ മറ മാറിയൊരു പ്രകാശം. ഇവിടെ അജ്ഞേയമായ ഒന്നിനല്ല ഇവിടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, നിത്യജ്ഞാതമായിരിക്കുന്ന ഒന്നിനെയാണ്. അതാണ് പറയുന്നതിന്റെ താല്പര്യം. ഇത് തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. പറഞ്ഞല്ലോ, ഈ കാണുന്നവനും അവന്റെ കാഴ്ചയ്ക്ക് തടസ്സമായിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതുമായിട്ടുള്ള ദൂരം വളരെ കുറവാണ്. തന്റെ കാഴ്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്തായിരിക്കും? തന്റെ കണ്ണിൽ വന്ന് തിമിരമായിരിക്കും. അതും കണ്ണുമായിട്ട് എത്ര ദൂരമുണ്ട്? അല്ല, ഇനി തന്റെ കൺപോളകളാകാം, സ്വന്തം അങ്കുലി തന്നെയാകാം, ഇനി മേഘങ്ങളാകാം. ഇതെല്ലാം ആ പരമാത്മ സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം തന്നോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്, തന്നിൽ തന്നെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഇവയും താനുമായിട്ടുള്ള ദൂരം അഗണ്യമാണ്. ഇതെല്ലാം തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പരമാത്മ സൂര്യനെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. തന്നെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം തന്നിൽ നിന്ന് തന്നെ മാറണം, തന്നിൽ നിന്ന് ഇല്ലാതാകണം. അത് ഈ തത്വത്തിന്റെ ശ്രവണം കൊണ്ട്, ഈ തത്വത്തിന്റെ മനനം കൊണ്ട്, ഈ തത്വത്തിന്റെ സാക്ഷാത്കാരത്തിൽ ഇല്ലാതാകുന്നതാണ്. അത് തുച്ഛമാണ്. പ്രകാശം കൊണ്ട് നശിച്ചു പോകുന്ന ഇരുൾ അത്രമാത്രം തുച്ഛമാണ്, നമുക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല. ഇരുളിനെ നിർവചിക്കുന്നതിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാർ, കഴിഞ്ഞിട്ടില്ല. അതെന്താണ്, അതൊരു പദാർത്ഥമാണോ, അത് പ്രകാശത്തിന്റെ അഭാവമാണോ, ഒരു തീരുമാനത്തിലെത്താൻ കഴിയത്തില്ല. എന്തുകൊണ്ടത് അവസ്തുവാണ് എന്ന് വെച്ചാൽ അനുവചനീയമാണ്. അനുവചനീയമായ ഒന്നിനെ എങ്ങനെ നിർവചിക്കാൻ പറ്റും? അനുവചനീയമായിരിക്കുന്നതിന്റെ വിശേഷത എന്താണ്? അത് വളരെ തുച്ഛമായിരിക്കും. അതുപോലെയാണ് ഈ മറയുടെയും അവസ്ഥ, മനസ്സിന്റെ അവസ്ഥ, അത് വളരെ തുച്ഛമാണ്. പ്രകാശം കൊണ്ട് സ്വയം ഇല്ലാതായി പോകുന്ന, അതുകൊണ്ടാണ് ഇതിലുള്ള തുച്ഛമെന്ന് പറയുന്നത്. ലോകത്തെ ഏതൊരു വസ്തുവിനെയും നശിപ്പിക്കുന്നതിന് പരിശ്രമം ആവശ്യമാണ്, യത്നം, പുരുഷയത്നം ആവശ്യമാണ്. ഒന്നൊഴികെ, ഇരളൊഴികെ, ഇവിടെ പുരുഷയത്നം കൊണ്ടല്ല അത് നശിക്കുന്നത്. തന്നെ തന്നെ നശിപ്പിക്കണമെങ്കിലും പുരുഷയത്നം ആവശ്യമാണ്, പൗരുഷം ഇവിടെ ആവശ്യമാണ്. ഇരൾ നശിക്കുന്നതിന് പൗരുഷത്തിന്റെ ആവശ്യമില്ല, അതിന് പൗരുഷമല്ല നശിപ്പിക്കുന്നത്, കേവലം പ്രകാശം മാത്രം. സൂര്യന്റെ പ്രകാശത്തിൽ ഇരുൾ നശിക്കുന്നു, അതുപോലെ ആത്മപ്രകാശത്തിൽ ഇത് നശിക്കുന്നു. അതുകൊണ്ട് തുച്ഛമാണ്, നിസ്സാരമാണ്. പ്രയത്നം കൊണ്ട് നശിപ്പിക്കാൻ പറ്റിയ ഒന്നല്ല, അതുകൊണ്ടാണ് കർമ്മം കൊണ്ട് സാധ്യമല്ല, യത്നം കൊണ്ട് സാധ്യമല്ല, യത്നം നിഷ്ഫലമാണ്. ന കർമ്മണ പ്രജയ ധനേന എന്നെല്ലാം പറയുന്നത് കൊണ്ടാണ് അത് സാധ്യമല്ല. അങ്ങനെയുള്ള ഇതാണെങ്കിലും എന്ത് ചെയ്യുന്നു? ഇരുള് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി നീക്കുന്നു, പ്രകാശം അവിടെ ഇല്ല, പ്രകാശത്തിന്റെ ഇല്ലായ്മ നമ്മൾ അനുഭവപ്പെടുന്നു, അത് അനുഭവമാണ്. അത് ജാഗ്രതയിലെ അനുഭവമാണ്, സ്വപ്നത്തിലെ അനുഭവമാണ്, സുഷുപ്തിയിലെ അനുഭവമാണ്. പക്ഷെ അവിടെയും ഈ പ്രകാശത്തിന്റെ അനുഭവമുണ്ട്. പ്രകാശമാണ് അനുഭവത്തെ കാട്ടിത്തരുന്നത്, ഇരളിന്റെ അനുഭവത്തെ. പ്രകാശത്തിന്റെ അനുഭവം മാറ്റി ഇരളിന്റെ അനുഭവമില്ല. അതുകൊണ്ട് പ്രകാശം പ്രതിബോധവിദിതമാണ്. ഓരോ ബോധത്തിലും മനസ്സിന്റെ ഓരോ വൃത്തിയിലും, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഓരോ ചിന്തയിലും, ഓരോ വികാരത്തിലും, ഓരോ വിചാരത്തിലും സ്ഫുരിക്കുന്നത് ഈ ബോധമാണ്. ബോധസ്ഫുരണത്തെയാണ് നമ്മൾ വിളിക്കുന്നത്, ചിന്ത, അറിവ് എന്നെല്ലാം വിളിക്കുന്ന ആ ബോധസ്ഫുരണത്തെയാണ് ചിത് സ്ഫുരണം. ആചാര്യന്മാർ പറയും ആ ചിത് സ്ഫുരണം, അതാണ് അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ആ ചിത് സ്ഫുരണങ്ങളിലൂടെ തന്നെ നമുക്കറിയാം. അതാണ് പ്രത്യേഹി ഇവിടെ പറയുന്നത്. പ്രത്യേഷു അവിശിഷ്ടതയ, വേർതിരിക്കാൻ വയ്യ. ഇവിടെ വൃത്തികൾ മാറിക്കൊണ്ടിരിക്കുന്നു, രൂപജ്ഞാനം, രസജ്ഞാനം, ഗന്ധജ്ഞാനം, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതെല്ലാം ജ്ഞാനം, ജ്ഞാനം, അത് മാറാതിരിക്കുന്നു, പ്രത്യേകം അവിശിഷ്ടമായിരിക്കുന്നു, ഭേദരഹിതമായിരിക്കുന്നു എന്നർത്ഥം. വിശിഷ്ടം ഭിന്നം, അവിശിഷ്ടം അഭിന്നമായിരിക്കുന്നു, ഏകരൂപത്തിലിരിക്കുന്നു. അതിന്റെ ഏകത്വത്തെ അവിടെ സമർത്ഥിക്കുകയാണ്. തയാലക്ഷ്യത, ഇത്രയും ഇതാണെങ്കിൽ പിന്നെ എന്താ ഇവിടെ സാക്ഷാത്കാരത്തിന് തടസ്സം? ഇപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാക്ഷാത്കാരത്തിന് തടസ്സമായിരിക്കുന്നത് സാക്ഷാത്കാരത്തിനുള്ള നമ്മുടെ പ്രതീക്ഷയാണ്, സാക്ഷാത്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളാണ്, മറ്റൊന്നുമല്ല. ഞാനിപ്പോൾ സാക്ഷാത്കരിക്കും എന്നുള്ള നമ്മുടെ സങ്കല്പമാണ് അതിന് തടസ്സമായിരിക്കുന്നത്. അതുകൊണ്ടിവിടെ പറഞ്ഞു എന്താണ്? ലക്ഷ്യത, അത് ലക്ഷ്യീകരിക്കപ്പെടുകയാണ് പ്രത്യേകങ്ങളിലൂടെ. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനെ പ്രത്യക്ഷമാക്കുകയല്ല ചെയ്യുന്നത്. ആവശ്യമായ അതിനെങ്ങനെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും? നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എങ്ങനെ ആത്മാവിനെ കണ്ടെത്താൻ പറ്റും? നമ്മൾ യത്നിക്കുന്നത് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ, കണ്ടെത്താൻ. എങ്ങനെ? നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്. ഇത് അങ്ങനെയുള്ള ഒന്നല്ല. ലക്ഷ്യത ഇത് ലക്ഷ്യീകരിക്കപ്പെടുന്നതാണ്. അതാണ് വേറെ തരത്തിൽ പറയുന്നത്. എന്താണോ ഈ പറയുന്നതിന്റെ എല്ലാം ലക്ഷ്യത്തിലാണ്, വാച്യത്തിലെല്ലാം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും വാച്യത്തിലാണ്. നമ്മൾ പറയുന്നു, ഗ്രഹിക്കുന്നു, ഇതാണ് വാച്യം. ശബ്ദം അതിന്റെ അർത്ഥം, ശബ്ദം വാചകം, അർത്ഥം വാച്യം. അപ്പൊ ആ വാച്യവാചക സംബന്ധത്തിലാണ് സർവത്തെയും നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാച്യവാചക ബന്ധത്തിലൂടെ അതിനാണ് ശക്തി എന്ന് പറയുന്നത്. അതിലൂടെ നമ്മൾ ഇതിനെയും ഗ്രഹിക്കാമെന്ന് കരുതുന്നു. അതിനെ സംബന്ധിച്ച് നമ്മൾ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നു. ഞാനിതിനെ സാക്ഷാത്കരിക്കും, എനിക്കിതിന്റെ അനുഭൂതി ഉണ്ടാകും, അനുഭൂതി ഇങ്ങനെയായിരിക്കും. അത് വാച്യമല്ല, ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ മനസ്സുകൊണ്ട് എത്തിച്ചേരാൻ വയ്യ, വാക്കുകൊണ്ട് എത്തിച്ചേരാൻ വയ്യ എന്ന് ശ്രുതി എന്ന് പറയും. എന്നാലും നമ്മൾ യത്നിക്കുന്നു വാക്കുകളിലൂടെ അതിനെ ഗ്രഹിക്കാനും മനസ്സുകൊണ്ട് അതിൽ എത്തിച്ചേരാനും. അത് സാധ്യമല്ലെന്ന് നമ്മൾ പറയും. അപ്പൊ ഇത് സർവപ്രത്യദർശിയായി പ്രകാശിക്കുന്നു, സർവപ്രത്യങ്ങളും അനുസ്യൂതമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ അങ്ങ് ഗ്രഹിച്ചു കളയാമെന്ന് കരുതണ്ട. സർവത്തിന് ഇത് ലക്ഷ്യമായിരിക്കുന്നു. ലക്ഷ്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സർവാധാരമായിരിക്കുന്നു. പ്രതിബന്ധ ദൃഷ്ടാന്തത്തിൽ വരുന്ന ഒരു ദോഷം അതാണ്. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഒരു കണ്ണാടി, അതുപോലെയാണ് മനസ്സ്, അതിൽ ആത്മാവിന്റെ പ്രതിബിംബം പതിയുന്നു, അതാണ് അറിവ് എന്നൊക്കെ പഠിക്കും. ഇതൊക്കെ ഒരു ഒരു പ്രക്രിയ. അതിന്റെ ചില അംശങ്ങളെ ധരിക്കാവൂ, മറിച്ച് ധരിച്ചാൽ ദോഷം വരും. ഇതിൽ വരുന്ന ദോഷം എന്താണോ നമ്മൾ കരുതുന്നു, ഈ പ്രതിബിംബത്തിന് ആധാരമായിരിക്കുന്നതാണ് മനസ്സ്. മനസ്സിലല്ലേ പ്രതിബിംബിക്കുന്നു? കണ്ണാടിയിൽ പ്രകാശം പതിഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി ആ പ്രകാശത്തിന് ആധാരമാവും. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ സർവപ്രത്യയങ്ങളിലും അനുസ്യൂതമായിരിക്കുന്ന ഈ ചൈതന്യം ആ പ്രത്യയത്തിന് ആധാരമാണ്. പ്രകാശത്തിനാണ് കണ്ണാടി ആധാരം എന്ന് പറയുന്നതിന് പകരം കണ്ണാടിക്ക് ആധാരം പ്രകാശം എന്ന് പറയുന്നത് തിരിഞ്ഞാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ലക്ഷ്യമാകുന്നു എന്ന് പറയുന്നത്. ഈ മനസ്സാകുന്ന പ്രത്യയം അതിൽ പ്രതിബിംബിക്കുന്നതല്ല ഈ പ്രകാശം, മറിച്ച് മനസ്സാകുന്ന ഈ പ്രത്യയത്തെ നിലനിർത്തുന്നതാണ്, അതിനാധാരമായിരിക്കുന്ന. ഇവിടെ അടുത്ത് പറയുന്നതാണ് അതിന്റെ പ്രത്യക് സ്വരൂപമായിരിക്കുന്ന. പ്രത്യക് സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും സങ്കല്പങ്ങൾക്കും പ്രതീക്ഷകൾക്കൊന്നും അതിനെ കണ്ടെത്താൻ പറ്റത്തില്ല. സ്വസ്വരൂപത്തെ എതിരിട്ട് നോക്കുന്നതിന് മനസ്സിന് ശക്തിയില്ല. അതിന്റെ വെളിച്ചത്തിൽ മനസ്സ് പ്രകാശിക്കുകയാണ്. ആ വെളിച്ചമാണ് ആ മനസ്സിന് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്യത്തെ. മനസ്സിനത് നിലനിർത്തുകയാണ്, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് മനസ്സ് നിൽക്കുകയാണ്. അല്ലാതെ അത് വെറും മനസ്സിന്റെ ഒരു പ്രതിബിംബമല്ല നമ്മൾ ധരിച്ചതുപോലെ. മറിച്ച് അതെന്താണ്? മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ്. മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് മനസ്സിന്റെ പ്രതിബിംബമല്ല, മനസ്സിലെ പ്രതിബിംബമല്ല, കണ്ണാടിയുടെ പ്രതിബിംബമല്ല കണ്ണാടിയെ പ്രകാശിപ്പിക്കുന്നു. കണ്ണാടി സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിൽ പ്രതിബിംബങ്ങൾ കടന്നു വരുന്നു, പോകുന്നു. അതുപോലെ ഈ ആത്മപ്രകാശം കണ്ണാടി പോലെയാണ്. അതിൽ വരുന്ന നെഴുതാണ് ഈ മനസ്സെന്ന് പറയുന്നത്. തിരിച്ചല്ല, മനസ്സിൽ വരുന്ന ഒരു പ്രതിബിംബമല്ല അത്. അവിടെ അതാണ് അതിന് അധ്യാസം, താതാത്മ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്വൈതികൾ തന്നെ ഈ പ്രതിബിംബവാദം, അവച്ഛേദവാദം, ആഭാസവാദം ഇങ്ങനെ പലതരത്തിലുള്ള കോലാഹലങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. അതൊന്നും പൂർണ്ണമല്ല, എല്ലാം പരീക്ഷിച്ചിട്ട് അവരെ തള്ളിക്കളയും. ഈ പ്രതിബിംബം എന്നൊക്കെ പറയുന്നത് തുടക്കത്തിൽ കൊള്ളാം, ഒടുക്കത്തിലത് ശരിയാവും. ചിന്തിച്ചു ചെല്ലുമ്പോൾ അത് തള്ളിക്കളയേണ്ടി വരും, അത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ കേട്ട് വരുന്നു, പറഞ്ഞു വരുന്നു, ചിന്തിച്ചാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നു. മനസ്സിന് പ്രകാശം പകരുന്നു, അത് മനസ്സിന്റെ പ്രത്യേക സ്വരൂപമായിരിക്കണം, മനസ്സിന്റെ പ്രത്യേകാത്മാവായിരിക്കണം. പ്രത്യേകങ്ങളുടെ പ്രത്യേകാത്മാവ് ഭാഷകാരം പറയും. തസ്യഭാസ സർവമിതം വിഭാതി ശ്രുതിയും പറയുന്നു. ആ പ്രകാശം കൊണ്ട് മനസ്സ് പ്രകാശിപ്പിക്കുന്നു. മായ സൃഷ്ടമായിരിക്കുന്ന ജഡമായിരിക്കുന്ന മനസ്സ് സദാ ചൈതന്യവത്തായിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ പ്രകാശമുണ്ട്. മനസ്സ് ജഡമെന്ന് പറയുന്നത് കേവലം ഒരു സങ്കല്പം മാത്രമാണ്. ആത്മ അനാത്മ വിവേകത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സങ്കല്പമാണ്. മനസ്സൊരിക്കലും ജഡമാകത്തില്ല. എന്തുകൊണ്ട്? മനസ്സ് ജഡമാകണമെങ്കിൽ ആത്മാവിന്റെ പ്രകാശത്തിലല്ലാതെ അതെവിടെയെങ്കിലും നിൽക്കണം. ആത്മപ്രകാശത്തിലല്ലാതെ മനസ്സിന് നിൽക്കാൻ വേറെ ഇടമില്ല. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നു, ആത്മാവ് സർവപ്രത്യ പ്രത്യേകാത്മാവാണ്. മനസ്സിന്റെ നില എന്ന് പറയുന്നത് ആത്മാവിന്റെ അസ്തിത്വത്തിലാണ്. ആത്മാവ് എന്താണ്? ചൈതന്യ സ്വരൂപമാണ്. അപ്പൊ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന മനസ്സ് ചിന്മയമാണ്, അതിന് ജഡമാകാൻ പറ്റത്തില്ല. എന്നാലും തത്വവിചാരത്തിന് വേണ്ടി പറയുകയാണ്, എന്താണ് അത്? ജഡാംശം ചൈതന്യാംശം, അതിൽ അധ്യാസം കൂടിക്കലരുന്നു എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ആത്മസാന്നിധ്യത്തിൽ ഒന്നിനും ജഡമായിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സർവവും ആത്മാവിന്റെ സത്സ്ഫുരണത്തെ, ചിത്സ്ഫുരണത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോ ആത്മാവിന്റെ സന്നിധിയിൽ നിന്ന് മാറ്റി ദൂരെ കൊണ്ടുപോയി അതിനെ ജഡമാക്കാൻ പറ്റും? ആത്മാവ് എപ്പോഴെങ്കിലും ചിത്തായി പ്രകാശിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. അത് ചിത്തായി പ്രകാശിക്കുകയാണെങ്കിൽ അതിന്റെ സാന്നിധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അത് ചിത്ത് തന്നെയായിരിക്കും, ചിന്മയമായി തന്നെയായിരിക്കും. പിന്നെ അതിനെ നമ്മൾ ജഡമായി കണ്ടാലും ശരി, അത് ചിന്മയമായി തന്നെയായിരിക്കും. ഏതുപോലെ കാന്തത്തിന്റെ സമീപത്തിലിരിക്കുന്ന ഇരുമ്പിന് കാന്തം അല്ലാതാകാൻ പറ്റത്തില്ല, അത് കാന്തമായി ഇരിക്കും. ഏത് നിമിഷം അതിന്റെ സമീപത്തിലേക്ക് വരുന്നോ ആ നിമിഷം മുതൽ അത് കാന്തമയമാണ്, അതങ്ങനെ ആകാതിരിക്കാൻ പറ്റത്തില്ല. ആ സാന്നിധ്യത്തിൽ അതങ്ങനെ ആയിപ്പോവും. അതിന് അതല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഈ ചിത് സാന്നിധ്യത്തിൽ മനസ്സ് നിൽക്കുമ്പോൾ അത് സദാചിന്മയമായി തന്നെ ഇരിക്കും. അതുകൊണ്ട് എന്താണ്? അതും അതിന്റെ പ്രത്യേകാത്മാവ്, അതിന്റെ പ്രത്യേക സ്വരൂപമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. മനസ്സിന്റെ സ്വരൂപം ചൈതന്യമാണെങ്കിൽ, അഗ്നിയുടെ സ്വരൂപം പ്രകാശമാണെങ്കിൽ അഗ്നി എന്താ? അഗ്നിയുടെ സ്വരൂപം, അതിന്റെ പ്രത്യേക രൂപം പ്രകാശമാണെങ്കിൽ അഗ്നി പ്രകാശം തന്നെ. അഗ്നി വേറെ പ്രകാശം വരെ നോക്കി വേർതിരിക്കാൻ വയ്യ. അതുപോലെ ഈ മനസ്സിന്റെ പ്രത്യേക രൂപം ചൈതന്യമാണെങ്കിൽ, ജ്ഞാനമാണെങ്കിൽ മനസ്സെന്താണ്? അത് ചൈതന്യം തന്നെ. അത് പിന്നെ ഇവിടെ ജഡം ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സർവപ്രത്യേഷ സർവപ്രത്യയങ്ങളിലും ഏകരൂപത്തിലിരിക്കുന്നു. അത് ചിത്തായി തന്നെ ഇരിക്കുന്നു, ബോധമായി തന്നെ ഇരിക്കുന്നു. അതിനെ വിവേചനം ചെയ്യുമ്പോൾ ആത്മാ അനാത്മാവെന്ന് വിവേചനം ചെയ്ത് നമ്മൾ തുടങ്ങിയാൽ ചിത്ത് ജഡം എന്ന് വിവേചനം ചെയ്ത് തുടങ്ങിയാൽ ചിൻ മാത്രമായി ശേഷിക്കുന്നു, ജഡമില്ല. അവിടെ വെളിച്ചത്തിൽ ഇരുള് ഇല്ലാതാകുന്ന പോലെ ഇരുട്ടിനെ കുറിച്ചുള്ള വർണ്ണനകളെല്ലാം വെളിച്ചം ഇല്ലാത്തപ്പോഴാണ്. വെളിച്ചത്തിൽ പിന്നെ ഇരുട്ടിനെ എന്ത് വർണ്ണിക്കാനാണ്? അതുപോലെ പ്രകാശത്തിൽ പിന്നെ ജഡമായ മനസ്സ് അങ്ങനെ ഒന്നില്ല. ഇവിടെ ഏകരൂപത്തിൽ ചിത് മാത്രം, സർവം ചിന്മയമേവച്ച, സർവവും ചിത്ത് തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് പ്രത്യേഹി പ്രത്യേഷു അവിശിഷ്ടതയാ ലക്ഷ്യത്തെ? അത് നിങ്ങൾ ബുദ്ധി കൊണ്ട് അതിനെ പിടിക്കാൻ ശ്രമിക്കരുത്, ഭാവനയിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കരുത്. അതൊരാഗ്രഹത്തിന്റെ പൂർത്തീകരണമല്ല, മനസ്സ് ഇതെല്ലാം അവസാനിക്കുമ്പോൾ, സർവയത്നങ്ങളും അവസാനിക്കുമ്പോൾ നിശ്ചിന്തതയിൽ എന്ന് വേണമെങ്കിൽ പറയാം, വിവേകം കൊണ്ട് സംഭവിക്കുന്ന നിശ്ചിന്തതയിൽ. കേവലം നിശ്ചിന്തത എന്ന് പറഞ്ഞാൽ പോലെ, കാരണം അത് സുഷുപ്തിയിലുമുണ്ട്, വേണ്ടി വന്നാൽ സമാധിയിലും കൊണ്ടുവരാം ഒരു പരിധി വരെ. പക്ഷെ മറ അവിടെ മാറത്തില്ല. വിവേകം കൊണ്ടുവരുന്ന നിശ്ചിന്തതയിൽ അത് ലക്ഷ്യതേ, അത് വിഷയമായി പ്രകാശിക്കുന്നില്ല, സ്വയം നിലനിൽക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. അതിനെ ശാസ്ത്രം ലക്ഷ്യീകരിക്കുന്നു, അത് അങ്ങോട്ടാണ് വഴി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇതന്തയ അനന്തർദിശ്യത വിഭാഷകാരം പറയും. ഇതാ ഇത് എന്നല്ല അതിനെ നിർദ്ദേശിക്കുന്നത്, അങ്ങനെ നിർദ്ദേശിക്കാൻ വയ്യ. പിന്നെന്താണ് ഇതിനൊക്കെ അപ്പുറമുള്ളത്? എന്നാൽ ഇതിനെല്ലാം പ്രത്യേക സ്വരൂപമായിരിക്കുന്നത് മനസ്സിനും ചിന്തകൾക്കും എല്ലാം താങ്ങായിരിക്കുന്നത്, ഏതൊന്നിനാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ചൈതന്യം. ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ് മനസ്സ്, മനസ്സിലെ പ്രതിഫലനമല്ല ചൈതന്യം. അതാണ് അത് ലക്ഷ്യത്തെ എന്ന് ബോധിപ്പിക്കുന്നു. നാ അന്യത് ദ്വാരം ആത്മനോ വിജ്ഞാനായ വ്യക്തമായി പറയും. ആത്മാവിന്റെ വിജ്ഞാനത്തിന് വേണ്ടി ഒരു വഴിയുമില്ല. നാന്യദ്വാരം, അത് സർവാധാരമായി നിൽക്കുന്നതുകൊണ്ട് സർവത്തിന്റെയും പ്രത്യേക സ്വരൂപമായ ആന്തരികമായ വാസ്തവമായ സ്വരൂപമായിരിക്കുന്നുണ്ട്. അഗ്നിയുടെ സ്വരൂപമാണ് പ്രകാശം എന്ന് പറയുന്നത് പോലെ മനസ്സിന്റെ സ്വരൂപമായി അറിവ് ഇരിക്കുന്നത് കൊണ്ട് അതിനെ മനസ്സുകൊണ്ട് എങ്ങനെ കണ്ടെത്താൻ പറ്റും? മറ്റൊരു ഉപായമില്ല അതിനെ കണ്ടെത്തുന്നത്. അണെന്ന് പറഞ്ഞെന്താണ്? മനസ്സിന്റെ നിശ്ചലതയിൽ, സുഷുപ്തിയിലും അത് സംഭവിക്കുന്നുണ്ട്, പക്ഷെ വിവേകം കൊണ്ടല്ല. വിവേകം കൊണ്ടുവരുന്ന നിശ്ചലതയിൽ, അതല്ലാതെ എന്താണ് ഇതിനറിയുന്നതിനുള്ളൊരു ഉപായമില്ല. ഉപായത്തെ നമ്മൾ അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഇത് അറിയാതിരിക്കുന്നത്, ഇത് പ്രകാശിക്കാതിരിക്കുന്നത്. അറിയുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ സ്വയം പ്രകാശം, കേവലമായ ചിത് സ്ഫുരണം. അതിന് സ്വയം തടസ്സം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സൃഷ്ടിക്കുന്നു. മേഘം കൊണ്ട് സൂര്യന്റെ പ്രകാശത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം വിരൽ തുപ്പുമ്പോണ്ട് അതിന് തടസ്സം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ തന്റെ കൺപോളകളെ കൊണ്ട് അതിന് തടസ്സം സൃഷ്ടിക്കുന്നു. അതുപോലെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രകാശം അന്യൂനമാണ്, ആത്മസ്ഫുരണം അത് അന്യൂനമാണ്, അല്ല ഏറ്റക്കുറച്ചിലൊന്നുമില്ല. അതിനെക്കുറിച്ച് പറയുന്നതാണ് അത് നിരതിശയം എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലില്ലാത്തത്. അതാണ് അതിശയങ്ങളില്ലാത്തത്, വലിപ്പച്ചെറുപ്പമില്ലാത്തതാണ്, അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്യദ്വാരം മറ്റൊരു ദ്വാരവുമില്ല, സ്വയം പ്രകാശിക്കുക എന്നുള്ളതല്ലാതെ, ആ സ്വയം പ്രകാശത്തിൽ ഈ അന്ധകാരം ഇല്ലാതാകുക എന്നുള്ളതല്ലാതെ അതിന് മറ്റൊരു ഉപായവും ഇല്ല. പ്രത്യേകാത്മതയാ വിദിതം, ഇവർ വിശദീകരിച്ച പറയുകയാണ്, പ്രത്യേകാത്മാവായി മനസ്സിന്റെ ആത്മാവാണ് എന്ന് ചുരുക്കം. മനസ്സിന്റെ ആധാരമാണോ അല്ല, മനസ്സിന്റെ സാക്ഷി സാധന പറയുന്ന വാക്ക് അത് ഉപയോഗിക്കും. മനസ്സിന്റെ സാക്ഷി എന്ന് പറയുമ്പോൾ അത് മറ്റാരോ ആണെന്ന് ധരിക്കാൻ പാടില്ല, താൻ തന്നെയാണ് മനസ്സിന് സാക്ഷിയായിരിക്കുന്നത്. തന്റെ മുമ്പിലാണ് മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഗ്രതത്തിനും സ്വപ്നത്തിനെയും മനസ്സ് ചലിക്കുന്നത് ആരാണോ തന്റെ മുമ്പിൽ, എന്തുകൊണ്ട്? താനാണ് സർവപ്രത്യ ദർശി, സർവപ്രത്യങ്ങളെയും കാണുന്നവൻ. ജാഗ്രത സ്വപ്നം ആർക്കാണ് അനുഭവവേദ്യമായ? തനിക്കാണ്. താൻ തന്നെയാണ് അവിടെ സാക്ഷി എന്ന് പറയുന്നത്. തന്നെ നിന്ന് വേറെ പിന്നെയൊരു സാക്ഷിയില്ല, മൂന്നാമതൊരുവനില്ല. ബാഹ്യമായി സംഭവിക്കുന്നതുപോലെ ഒരു വാദി, ഒരു പ്രതി, മൂന്നാമതൊരു സാക്ഷി അങ്ങനെയല്ല. താൻ തന്നെയാണ് സാക്ഷിയായിരിക്കുന്നത്. തന്റെ മുമ്പിലാണ് മനസ്സിന്റെ ഈ ചലനങ്ങളെല്ലാം സംഭവിക്കുന്നത്. അത് തന്നെ ആശ്രയിച്ചിട്ടാണ്. താൻ സ്വയം ചിത്സ്വരൂപനായിരിക്കുന്നു. തന്റെ സ്ഫുരണത്തിലാണ് മനസ്സിന്റെ അസ്തിത്വം. അതിൽ കവിഞ്ഞ് മനസ്സിനൊരു നിലനിൽപ്പില്ല. അത് പറയുന്നു എന്താണ്? സർവപ്രത്യാത്മതയാ വിജിതം ബ്രഹ്മ. അങ്ങനെ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കണം. അങ്ങനെ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ശ്രുതി ഗുരുവിന്റെ ഉപദേശം ലക്ഷ്യീകരിക്കുന്നു എന്നാണ്. വിദ്യതം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാക്കുന്നു, അങ്ങനെ അതിനെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ അതിന്റെ അപരോക്ഷതയ്ക്ക് തടസ്സമായിരിക്കുന്ന എന്തൊക്കെയാണോ അത് മാറിക്കഴിഞ്ഞാൽ ഉപാധി മാറിയാൽ, മനസ്സാകുന്നു ഉപാധി ആശ്രയിക്കാതിരുന്നാൽ അത് സ്വയം പ്രകാശിക്കുന്നു. അത് സാക്ഷാത് അപരോക്ഷം. യഥാ തഥാ തന്മതം തഥാ തത് സമ്യക് ദർശനം. അതാണ് സമ്യക് ദർശനം. അതെപ്പോഴാണോ ഒരുവന് സംഭവിക്കുന്നത്, അവിടെ പറയാം എന്താണ് പ്രതിബോധവിദിതം. അവിടെ പറയാം സുവേദ വേദാഹം. അതാണ് സമ്യക് ദർശനം. അല്ലാതെ തന്റെ ബുദ്ധി കൊണ്ടുള്ള പരിശ്രമങ്ങളിലൂടെ ഒന്നും അത് സാധ്യമാകുന്നതല്ല. അല്ലെങ്കിൽ തന്റെ മനസ്സിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അനുഭൂതികളിലൂടെ, അനുഭൂതികളൊക്കെ നല്ലതാണ്, വേണ്ടെന്നല്ല, അഭ്യാസങ്ങൾ വേണ്ടെന്നല്ല, ഒന്നും വേണ്ടെന്നല്ല, മനനമോ ശ്രവണമോ ധ്യാനമോ ഒന്നും വേണ്ടെന്നല്ല പറയുന്നു. ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കൊണ്ട് പറയുന്നത്. രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കും. ഇനി ഒന്നും ചെയ്യാനുണ്ടെന്നല്ല പറയുന്നത്, എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും ഇത് അവസാനിക്കുന്ന എവിടെയായിരിക്കും, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തന്നെ തീരുന്നു എന്തായാലും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? അത് എങ്ങനെ ചെയ്യണം, എന്ത് സങ്കല്പത്തോടുകൂടി അത് ചെയ്യണം, അതിന്റെ അവസാനം എന്തായിരിക്കും എന്നാണ്. അപ്പോ ഇത് മനസ്സിലായി, ഒരാൾ പറയുന്ന എനിക്ക് ബോധിച്ചു, എന്നാൽ ഈ പറയുന്ന തരത്തിൽ മറ മാറി അത് ബോധിക്കുന്നില്ലല്ലോ. അതിന് ഭാഷകാരൻ മുമ്പ് പറഞ്ഞു, അതുകൂടെ ഓർക്കണം. എപ്പോൾ സ്വഭാവ ദോഷക്ഷയം അപേക്ഷ ഇന്ദ്രനിൽ അതങ്ങനെ പ്രകാശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് തടസ്സമായിരിക്കുന്ന എന്താണ്? ഈ സ്വഭാവ ദോഷം സർവരിലിരിക്കുന്നു, പണ്ഡിതനിലും പാമരനിലും ജ്ഞാനിയിലും യോഗിയിലും ഭക്തനിലും സർവ്വരിലും ഇരിക്കുന്ന സ്വഭാവദോഷം. ഈ സ്വഭാവദോഷക്ഷയം അതിനപേക്ഷിക്കുന്നു. ആ ക്ഷയത്തെ അപേക്ഷിച്ച് ഇത് പ്രകാശിക്കുന്നു. അതുമാത്രമാണ് ഇപ്പോൾ ഇതിന് തടസ്സമായിരിക്കുന്നത്. എന്നാൽ ഇതിനെ സംബന്ധിച്ചുള്ള വാച്യമായി പറയാമെന്നുള്ളതിന്റെ പരമാവധി ഇതാണ്. അതുകൊണ്ട് പറഞ്ഞ് ഇത് സമ്യക് ദർശനം. അതാണല്ലോ ആചാര്യൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇതാണ് സമ്യക് ദർശനം. യഥാതഥാ തന്മതം. അപ്പോൾ പറയാൻ എന്താണോ, ഞാൻ ഇതിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞല്ലോ, നൂന വേദേതി വേദച്ച. എങ്ങനെയും പറയാം, അവനറിയുന്നു എന്ന് പറയാം, അറിയുന്നില്ല എന്ന് പറയാം. പറയുന്നതിനനുസരിച്ചല്ല അതിന്റെ നിലനിൽപ്പ്. സർവ പറച്ചിനും അത് ആധാരമായിരിക്കുന്നു. അതുകൊണ്ട് ശബ്ദപ്രയോഗത്തിൽ ഇല്ല. ശബ്ദമെല്ലാം അതിനെ ലക്ഷ്യീകരിക്കുന്നു, ലക്ഷ്യത്തിൽ അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാണ് സമ്യക് ദർശനം. ബോധവിദിത്തം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം ജയാ വിന്ദതേ അമൃതം.